നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ നൽകിയ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സംഖ്യാതീതമായ അനർത്ഥങ്ങൾ നിറഞ്ഞ വല്ലാത്ത ലോകത്തില് ഐശ്വര്യമായി, സമാധാനമായി, സന്തോഷമായി നിങ്ങളെ പരിപാലിച്ച് ഇന്ന് പോലും കാലം നിനക്ക് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. നൽകിയ സംഗീതത്തിനായിട്ട് സ്തോത്രം. ഗാന ശുശ്രൂഷയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാ സ്തോത്രം. തിരുസന്നിയിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും ഇന്ന് പോലും കാലം ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാണമേ. ഇപ്പോഴത്തെ ഞങ്ങൾ അറിയുന്നു, എനിക്ക് ഒബാമയെ അറിയാം, ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രസിഡന്റിനെ എനിക്കറിയാം, ഉന്നതന്മാരെ പലരെയും എനിക്കറിയാം, പക്ഷെ അവർക്ക് എന്നെ അറിയത്തില്ല. പ്രൈസ്ലോ, എനിക്ക് അവരെ പേരുകൊണ്ട് അറിയാം, പക്ഷെ അവർക്ക് എന്നെ അറിയത്തില്ല. ഇതുപോലെ ആകരുത്. ദൈവം നമ്മെ അറിഞ്ഞാൽ അവൻ അറിയാത്തതൊന്നുമില്ല. പ്രൈസ്ലോ, പ്രൈസ്ലോ, അവൻ എന്നെ അറിയുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ചില വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കും, പ്രവചനം കേൾക്കും സന്തോഷമായി. പക്ഷേ സ്മരണാസഭയോട് ദൂത് പറയുമ്പോൾ പറയുന്നു, കൈപ്പേറി അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ സ്മരണാസഭയോട് പറയുന്നു, നിന്റെ കഷ്ടം തീർന്നെന്നല്ല പറഞ്ഞത്, 10 ദിവസങ്ങളുടെ നിനക്ക് ഉപദ്രവം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതിനൊരു പരിധിയുണ്ട്. നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളെല്ലാം തീർന്ന് നാം പറന്നു പോകുവാൻ കാലമായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ പ്രത്യാശയിലാണ് ഇവിടെ നിൽക്കുന്നത്. പിളർപ്പും യോജിപ്പിക്കലും ഒക്കെ നടക്കും, എന്നാൽ ദൈവത്തിൻ്റെ സഭയെ കർത്താവ് പരിപാലിക്കും. ഞാൻ ആ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ടല്ലോ. നാട്ടിൽ നമ്മൾ ടാപ്പിലൊന്നും കുളിക്കാതെ മുങ്ങി കുളിക്കുന്നവർ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മുങ്ങി ഒന്ന് കുളിച്ച് പൊങ്ങിക്കഴിയുമ്പോൾ ചെവി വെള്ളം കയറും. എന്താ അതിന് ചെയ്യുന്നത്? തല ഇങ്ങനെ ആട്ടിയാൽ പോവും ആ വെള്ളം. പോവുകയല്ല, അതിന് ചെയ്യുന്ന പരിപാടിയുണ്ട്. തല ചരിച്ചു പിടിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാം കൂടെ ഇറങ്ങിയാൽ പോവും. ഇതുപോലെ സഭയെ കബളിപ്പിക്കുന്നതായ ശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ലാത്ത, വിവേകമില്ലാത്തതായ, സമൂഹത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ഈ അന്ത്യകാലത്ത് വിളിയാലുള്ള ആശയം ഇന്നതെന്നും വിശുദ്ധന്മാരുടെ അവകാശത്തിന് മഹിമാധനമെന്ന് ഇന്നതെന്നും മനസ്സിലാക്കിയുണ്ട്. സുവിശേഷത്തിന് സാക്ഷികളായി നിൽപ്പാൻ കർത്താവ് നമുക്ക് ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഈ സഭയുടെ ഒരു പിക്നിക് ഇവിടെ നടത്തുവാൻ ഇടയായല്ലോ. ഞാൻ അതിനെ സംബന്ധിച്ച് വിക്രിയ, പക്ഷേ അത് മൂർധന്യ സമയമായപ്പോൾ എടുത്തൊഴിക്കുന്ന പോലെ വലിയൊരു മഴ പെയ്തു. എല്ലാം അലങ്കോലപ്പെട്ടെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ നനയാതെ നിൽക്കുക. ഞാൻ നിങ്ങളെ പലരെയും ശ്രദ്ധിച്ചു. ആർക്കും ഒരു കൂസലില്ല, ആർക്കും ഒരു പ്രയാസമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു കൂട്ടം ചങ്കൂറ്റമുള്ള കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് സ്പോർട്സിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. അയ്യോ മഴ പെയ്യുന്നല്ലോ, ഞങ്ങൾക്ക് ഇറങ്ങാൻ വയ്യായല്ലോ എന്നുള്ള ചിന്തയാണ് ഞാൻ കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ആ ചിന്ത മാറ്റിയിട്ട് ആ കുഞ്ഞുങ്ങളുടെ ഉത്തേജനം കണ്ടപ്പോഴും ഇപ്പുറത്ത് നിന്ന് രണ്ടുമൂന്ന് പേര് പറയും, ഞങ്ങളും പോവാ, ഞങ്ങളും പോവാ, ഞങ്ങളും പോവാ. എന്തായി ഈ മഴയിട്ട് ഇറങ്ങിപ്പോവാൻ നിങ്ങളെ പെരയേൽപ്പിച്ചത്? എന്റെ പ്രിയപ്പെട്ടവൻ അവിടെ നിൽക്കുന്നു, എനിക്കും പോകണം. ഒന്ന് രണ്ടുപേരും നനഞ്ഞിറങ്ങുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഒരുവനാൽ ഒരുവൻ ഉത്തേജനം നൽകുന്നതായ ഹൃദയ യോജിപ്പുള്ള രണ്ടോ മൂന്നോ വിശ്വാസികളുണ്ടെങ്കിൽ സ്വർഗം അവിടെ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഐക്യതയോടും നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, വിങ്ങുന്ന പല്ലിനേക്കാൾ വിങ്ങാത്ത മോണയാ നല്ലത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ശക്തന്മാരായി, ഉത്സാഹരായി നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടതായ പിന്തുണ കൊടുക്കുന്നെങ്കിൽ സഭയെ കർത്താവ് നടത്തും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ച. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തന്നിരിക്കുന്ന സമയത്തിലുള്ള ഞാൻ നിർത്തും. ഇവിടെ 121 സങ്കീർത്തനമാണ് നമ്മൾ വായിച്ച്. ഇതിൻ്റെ ടൈറ്റിൽ പറയുന്നുണ്ട്, ഇത് എന്നോ സങ്കീർത്തനമോ, ഇതൊരാരോഹണ ഗീതമാണ്, ഇതൊരാരോഹണ ഗീതമാണ്. ആരോഹണം എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങളെല്ലാം ആരോഹണ ഗീതങ്ങളാണ്. ഈ ആരോഹണ ഗീതം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പെരുന്നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. സകല യഹൂദന്മാരും ജെറുസലേമിൽ വന്നുകൂടണം എന്നുള്ളത് ഒരു നിയമമാണ്. വീട് താമസിക്കാൻ കിട്ടുകയില്ല, എല്ലാ വീടും ഉള്ള. എന്നാൽ ഈ എല്ലാ വീടുകളിൽ നിന്നും ദേശത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പെസഹ പെരുന്നാളിന് വരണം എന്നുള്ളത് കമ്പൽസറിയാണ്. ഈ പെസഹായി സംബന്ധിക്കാത്തവനെ സഭയുടെ ഇടയിൽ ചേർച്ച് കളയണം എന്നൊക്കെ കൽപ്പനയുണ്ട്. പ്രീസ്റ്ററോ, എന്നാൽ 107 സംഘടനത്തിലുള്ള ഒരു വാക്യം നമ്മൾ വായിക്കുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും കൂട്ടിച്ചേർത്തതായ അവന്റെ വിമുക്തന്മാർ, അങ്ങനെ പറയട്ടെ. പ്രീസ്റ്ററോ, നാല് ദിക്കിൽ നിന്ന് ജെറുസലേമിലേക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ പെസഹ പെരുന്നാൾ കൂടി വരുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കിഴക്ക് നിന്ന് ഏറ്റവും അങ്ങേറ്റം നിൽക്കുന്ന ആ വീട്ടുകാരവിടെ നിന്ന് ഇറങ്ങും. അടുത്ത വീടിന്റെ പടിക്ക് വരുമ്പോൾ അവരോട് ഇറങ്ങി ചെല്ലും. അങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ കിഴക്കേ ഭാഗത്തെ വലിയൊരു ജാഥ പോലെ ജെറുസലേമിന്റെ ദേവാലയത്തിന്റെ താഴ്വരയിൽ ജനം കൂടി നിൽക്കുക. വടക്കു നിന്ന് വരും, തെക്കു നിന്ന് വരും, പടിഞ്ഞാറ് നാല് ദിക്കിൽ നിന്നും ജെറുസലേമിന്റെ ദേവാലയത്തിന്റെ പടിവാതിക്ക് താഴെ നിൽക്കുമ്പോൾ എല്ലാവരോടും ചേർന്നിട്ട് ഒരുമിച്ചാണ് കയറി ചെല്ലുന്നത്. ആ സമയം അവർ പാടുന്ന പാട്ടുകൾക്കാണ് ആരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്നത്. പ്രൈസ്റ്ററോ, ഈ ആരോഹണ ഗീതങ്ങൾ എന്തിനാ പാടുന്നത്? എന്തിനാണ് ഇത് കൂടുന്നത്? വ്യായ ഉപദേശങ്ങൾ പരന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനമില്ലാത്ത പലർക്കും തെറ്റുപറ്റുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയട്ടെ. യഹോവയുടെ പെട്ടകം ഫിലിസ്തീർ കൊണ്ടുപോയി, ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. ഒടുവിൽ എന്താ സംഭവിച്ചത്? ഫിലിസ്തീരെ യഹോവ ബാധിച്ചു. എല്ലാവർക്കും മൂലക്കുരും, കൃഷി നഷ്ടവും, എലി എന്ന് വേണ്ട എല്ലാം നഷ്ടമായി. ഫിലിസ്തീയ പ്രഭുക്കന്മാർ കമ്മിറ്റി കൂടി. എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിപ്പിച്ചപ്പോ അവർ തന്നെ ഒരു അച്ചായൻ പറഞ്ഞു, യഹോവയുടെ പെട്ടകം നമ്മുടെ ഇരിക്കുന്നോണ്ടായിരിക്കാം. ഇതിനെ സംബന്ധിച്ച പ്രമാണമൊന്നും നമുക്കറിയത്തില്ല. ആ പ്രമാണപ്രകാരം നമുക്ക് ഈ പെട്ടകം കൊടുത്തയക്കാം. അവർ പാസ്സാക്കി, ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി, യഹോവയുടെ പെട്ടകം അത് വെച്ചിട്ട് പ്രായച്ചിത്തമായിട്ട് എലിയെയും മൂലക്കുരുവിനെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കറവുള്ള രണ്ട് പശുക്കളെ അതിലെ കിടാങ്ങളെ പെരയ്ക്കകത്ത് ഇട്ടേച്ച് നുഖം വെച്ചിട്ടില്ലാത്ത ഈ പശുക്കളെ നുഖത്തിൻ്റെ കീഴിൽ നിർത്തുന്നത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? നുഖത്തിൻ്റെ കീഴിൽ നിൽക്കാത്ത പശുക്കളെ വേണ്ട, നുഖം വെച്ചാൽ അത് നിലത്ത് നിൽക്കുകയില്ല. അതിനറിയത്തില്ല. എന്നാൽ അതിലുപരിയായി ഇതിലെ കിടാങ്ങളെ എവിടെ ഇട്ടിരിക്കുക? കാണാതെ മുറിയിൽ ഇട്ട് പൂട്ടിയിരിക്കുക. ഈ സന്ദർഭത്തിൽ നമ്മൾ നോക്കുകയാണ്, പശുക്കൾ എങ്ങോട്ട് പോകുന്നു? പശുക്കൾ എങ്ങോട്ടാണ് പോകുന്നത്? ബെത്ലഹേമിലേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഈ പശുക്കൾ പോവുകയാണ്. പശുക്കൾ ബെത്ലഹേമിലെ കളത്തിൽ ചെന്നപ്പോൾ ഇസ്രായേൽ കണ്ടു പെട്ടകം വരുന്നത്. പെട്ടകം അവർ വലിച്ച് പാറമേൽ വെച്ചിട്ട് ആ കാളവണ്ടി വെട്ടി കീറി യഹോവയ്ക്ക് യാഗം അർപ്പിച്ച് അവർ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അവർക്ക് ഈ പെട്ടകത്തെ കുറിച്ച് വ്യവസ്ഥ അറിയത്തില്ല. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ദാവീദ് ചിന്തിച്ചു, ഇപ്പൊ നിനക്ക് മനസ്സിലാകുന്നു, ദാവീദ് ചിന്തിച്ചു, യഹോവയുടെ പെട്ടകം നമുക്ക് കൊണ്ടുവരണം. പണ്ടത്തെ രീതിയിലൊന്നും കൊണ്ടുവന്നാൽ ഒക്കുകയില്ല. ഇന്ന് നമ്മൾ പുതിയ കമ്പ്യൂട്ടർ യുഗത്തിൽ, കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് വന്നപ്പോൾ പരിഷ്കാരമായി, സന്തോഷമായി, ആർഭാടത്തോടുകൂടി നിയമിച്ച് മാറിയാൽ വേണ്ടി ചൊവ്വ നേരെ കൊണ്ടുവരിക. എങ്ങനെയാ ചെയ്തത്? ഫെലിസ്തീൻ കൊണ്ടുപോലെ കൊണ്ടുപോയി, പുതിയ വണ്ടി ഉണ്ടാക്കി, പെട്ടകം എടുത്തു വെച്ചു, വണ്ടി തെളിച്ച് പോവാ. ഒരു കുലുക്കം പെട്ടകം അറിയുമെന്ന് തോന്നി, ഉസാഹേരി പിടിച്ചു, നിന്റെ കൈയിനകത്ത് വേണ്ട കേട്ടോ, നമ്മുടെ പൊടിക്കൈകളൊന്നും ഇതിനകത്ത് ഇടരുത്. ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയി, ഇങ്ങനെയുള്ള പെട്ടകം ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ഓവേദേവന്റെ വീട്ടിലോട്ട് വെച്ചേക്കാൻ പറഞ്ഞു. വെച്ചിട്ട് ദാവീദ് അവിടെ പോയിരുന്ന ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, ഓവേദേവന് വല്ലതും പറ്റിയോ? അവന് നശിച്ചോ? ഉണ്ടോ? ഇല്ല. മേൽമേലവനെ വർദ്ധിപ്പിക്കുക. പ്രൈസറോ, ഇവനെ അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ ദാവീദിന് മനസ്സിലായി ഇവൻ എനിക്ക് ഓവറാവും, അപ്പൊ ഇനിയും കൊണ്ടുവരാനുള്ള മാർഗം നോക്കണം. ഇതെങ്ങനെ കൊണ്ടുവരണ്ടേ? അന്നേരമാ ചിന്തിച്ചത് യഹോവയുടെ പെട്ടകം സംബന്ധിച്ചുള്ള നിയമം എന്താണെന്ന്. അപ്പോൾ മനസ്സിലായി പെട്ടകം തണ്ടുകളാൽ ചുമക്കണം, മറ്റുള്ള ഉപകരണം പോലെയല്ല, പെട്ടകം തണ്ടുകളാൽ ചുമക്കണം. അതിന് നീ ഞാനോടെ പോകേണ്ടത്, അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം പെട്ടകം കൊണ്ടുവരാൻ ഒരുങ്ങിപ്പോയ ഒരു കാര്യമാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു, നിയമം അറിയാവുന്നവർ നിയമം തെറ്റിച്ചാൽ അത് ശരിയാകുകയില്ല. അവരെ അനുകൂലിക്കുന്ന, അവരെ അനുകരിക്കുന്ന ആ അനുഭവത്തിൽ കൂടി അല്ല ദൈവത്തിന്റെ സഭ പോകേണ്ടത്. എനിക്കറിയാം, ഞാനൊരു പ്രായമുള്ള വ്യക്തി തന്നെയാണ്. ഞാൻ 69 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. എന്റെ പിതാവ് കർത്തൃ ശുശ്രൂഷയിൽ 50 വർഷം ശുശ്രൂഷിച്ചതിന് ശേഷം താൻ പ്രിയമിച്ച സ്ഥലത്തേക്ക് പോയി. 40 വർഷം ഞാനും ശുശ്രൂഷിച്ചു. ഈ ശുശ്രൂഷയിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ട കാര്യം, ഒരു വിഷയത്തിന് വേണ്ടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന് മറുപടി കണ്ടേ ആദ്യ വിശ്വാസികൾ ആ സഭയിൽ നിലനിൽക്കുകയുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ നടന്ന സംഭവം പറയാം. ഞങ്ങളുടെ വീട്ടിൽ ഒരു സന്ധ്യാസമയത്ത് ഒരു മനുഷ്യൻ കയറി വരുന്നു. അവറാച്ച പാമ്പ് കടിച്ചു, പ്രാർത്ഥിക്കണം, ചികിത്സിക്കാൻ പാടില്ല. എൻ്റെ പിതാവ് ആ ചേങ്ങലെടുത്ത് അതിന് സിമ്പൽ കൊടുത്തിട്ടുണ്ട്, ഇത്ര അടി അടിച്ചാൽ ഇന്നതാണ്, ഇത്ര അടി അടിച്ചാൽ ഇങ്ങനെയാണ്, അതിന് എല്ലാവർക്കും അടയാളം കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വെളിയിലിറങ്ങി ചേങ്ങല കൊട്ടി, വിശ്വാസികളെല്ലാം ഓടിക്കൂടി. എന്താ സംഭവിച്ച്? അവറാച്ചനെ പാമ്പ് കടിച്ചിരിക്കുന്നു. ഒന്നിൽ അവറാച്ചൻ്റെ ശവം അടക്കിയിട്ട് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ അവറാച്ചനോടുകൂടി കഴിക്കാം. പ്രാർത്ഥനയിലിരുന്നു, നേരം വെളുത്തപ്പോൾ അവറാച്ചൻ കാപ്പി ഉണ്ടാക്കി കുടിച്ചു പോയി. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇതൊക്കെ കണ്ടു വളർന്നവരാണ് ഞങ്ങളൊക്കെ. പ്രൈസ് ലോർഡ്. ഇതും അതും കൂടെ കൂട്ടിച്ചേർത്ത് വിളമ്പുന്നതല്ല ദൈവത്തിന്റെ സഭ. ഇതും അതും കൂടെ കൂട്ടിക്കിട്ട് വിളമ്പുന്നതാണെങ്കിൽ നീ മിസ്രയേമിൽ നിറങ്ങേണ്ട കാര്യമില്ലായിരുന്നു. പറവാൻ പറഞ്ഞു, അവിടെ തന്നെ നമുക്ക് ആരാധിക്കാൻ. നിങ്ങൾ ഇവിടെ ആരാധിച്ചു, എന്തിനവിടെ പോകുന്നു? ഞാൻ വേർപെട്ട ദൈവ പൈതലാണ്, എന്റെ ജീവിതത്തിൽ ഒരു വേർപാടുണ്ടായിരിക്കണം. ആരോഹണയ്ക്ക് നിങ്ങളിലേക്ക് കയറുമ്പോൾ ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തി. എന്തിനാ പർവ്വതത്തിലേക്ക് കണ്ണ് ഉയർത്തിയത്? പർവ്വതത്തിലേക്ക് പോയിരിക്കുന്ന മോശമുണ്ട്. അവന്റെ കൈ ഉയർന്നിരിക്കുമ്പോൾ എനിക്ക് ജയമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ കരങ്ങൾ ഉയർത്തി എന്റെ രക്ഷകാ എൻ ദൈവമേ എന്ന് പാടിക്കൊണ്ട് നമ്മുടെ ജൈത്രയാത്ര തുടരുന്നുവെങ്കിൽ കർത്താവിനെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് എന്നെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യം ഞാൻ നിങ്ങൾ പലരും കണ്ടതും കേട്ടതുമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മനുഷ്യന്റെ ശവത്തോട് ചേർന്ന് ഒരു അമ്മച്ചി നിന്ന് സാക്ഷ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, എനിക്ക് നല്ല സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ശവസംസ്കാരത്തിന്റെ അവസാനം വരെ നിൽപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഞാൻ എനിക്ക് പോകേണ്ടതുണ്ടോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മാന്യമായ രീതിയിൽ പ്രാർത്ഥിച്ച് ആ മൈക്രോഫോൺ താഴോട്ട് വെച്ചിട്ട് മരിച്ചു വീഴുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ചിലരെങ്കിലും കണ്ടു കാണും. അത് എത്ര മിനിറ്റ് വേണം മരണത്തിന്? ലോകത്തിൽ നിന്ന് ഒരു പ്രൊമോഷൻ തന്ന് ദൈവസഭയിൽ എന്റെ കാലുകളെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ ഇവിടുന്ന് അടുത്ത പ്രൊമോഷൻ മധ്യാകാശത്തേക്കാണെന്ന് ഓർക്കണം. ഇത് തമ്മിലുള്ള അകലം ഒരു ശ്വാസത്തിന്റെ അകലം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ശ്വാസം വിട്ടാൽ നാം അക്കരയാണ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒന്ന് വിട്ടാൽ എനിക്ക് വേണ്ടി പിന്നെ യാതൊന്നും ചെയ്യുവാനില്ല. ഒരുക്കങ്ങൾ ഇവിടെ വെച്ച് പൂർത്തിയാക്കിക്കൊള്ളണം. രാജീവ് മേത്ര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഒരു ഡ്രസ്സിംഗ് റൂമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുങ്ങേണ്ട കാര്യങ്ങൾ ഒരുങ്ങേണ്ട സമയമാണിത്. നാം പ്രതീക്ഷിക്കുന്നതുപോലെ നമ്മുടെ മുമ്പിൽ സമയമില്ല. കാഹളത്തിന്റെ ധ്വനി കേൾക്കാൻ സമയമായെന്ന് വാക്കും ഭാഷണവും കൂടാതെ ഈ സന്ദർഭത്തിൽ അവിടെവിടങ്ങളായി ചില മൈൽ സ്റ്റോൺ പോലെ ചില വ്യക്തികളെ ഉയർത്തിക്കൊണ്ട് ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം. എന്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നിന്റെ കാൽ വഴുവാൻ അവൻ സമ്മതിക്കയില്ല. നിന്റെ സമയാത്രക്കാരൻ, സഹയാത്രക്കാർ, സ്നേഹിതർ അനേകർ തെന്നിപ്പോയി, വിശ്വാസ ത്യാഗികളായി മാറിപ്പോയി. വിശ്വാസത്തിന് അടിത്തറയിട്ട് നിന്നെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ എന്റെ കർത്താവിന് വേണം, എന്റെ കർത്താവ് എന്നെ അറിയുന്നു. പ്രൈസ് ദി ലോർഡ് എന്ന് വിശ്വാസത്തോടുകൂടി സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ ദൈവം നമ്മെ വേർതിരിച്ചതാണ്. ഈ സംഗീതത്തിൽ ഓരോ വാക്കുകൾ വായിച്ച് ഓരോ മണിക്കൂർ പ്രസംഗിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആയിരിക്കും സാധനം സമ്മതിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഗമനവും ആഗമനവും സൗകര്യം കിട്ടിയാൽ ആരാധനയ്ക്ക് പോകാന്നുള്ള പരിപാടി നിർത്താൻ സമയം കഴിഞ്ഞു. എനിക്കറിയാം, എൻ്റെ ഞാൻ ശുശ്രൂഷിച്ച സഭയിൽ ഒരു വ്യക്തി ഒരാഴ്ച പ്രാർത്ഥനയ്ക്ക് സഭായോഗത്തിന് വന്നില്ല. എന്നാ വരാഞ്ഞ്? അദ്ദേഹം പറഞ്ഞു കുഞ്ഞുണങ്ങില്ല, കുഞ്ഞുണങ്ങായിരുന്നു, അതുകൊണ്ട് വന്നില്ലെന്നുള്ളതായിരുന്നു. വേറൊരു വ്യക്തി എന്നാ വരാഞ്ഞ്? കുഞ്ഞിൻ്റെ വയറ്റ് സുഖമില്ലായിരുന്നു. ഈ ഒഴിവഴി പറഞ്ഞു ഇരിക്കുന്ന ഇരിപ്പ് മാറ്റിയിട്ട് നിന്റെ ഗമനത്തെയും ആഗമനത്തെയും സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും സമ്മതിച്ച് കിട്ടിയാൽ ഞാൻ ആരാധനയ്ക്ക് പോകാം. എനിക്കറിയാം ആരാധനയ്ക്ക് ആരാധനയുടേതായ സമയമുണ്ട്. കൃത്യസമയത്ത് ആരാധനയ്ക്ക് വരികയും ആരാധനയെ പങ്കുചേരുകയും ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് വിശ്വസതയോടുകൂടി കൈകാര്യം ചെയ്യുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഇതിനുപരിയായി ദൈവമാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന ചിന്ത നമ്മെ ഭരിക്കണം. നമ്മൾ ഏറ്റവും ഉഴപ്പ് പറയുന്നത് ഞായറാഴ്ച രാവിലെ അല്ലേ? അന്നേരം നമുക്ക് ഉറക്കം വെച്ചാൽ കൂടുതലാണ്. ആറു ദിവസവും അധ്വാനിക്കല്ലായിരുന്നു. പിന്നെ ദീർഘശ്വാസം ഇട്ട് ഉറങ്ങുന്നത് 8 മണിക്ക് ശേഷമാണ് ഞായറാഴ്ച പകലെ. പ്രൈസ് ദി ലോർഡ്. വന്നില്ലേ ലൂതേശി എന്നെ വിചാരിക്കും. അതിനൊന്നും ആരും വരരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും സ്ഥിരമാക്കുന്ന നല്ലവനായ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെ സ്വർഗത്തിലെ ദൈവത്തോട് പറഞ്ഞുകൊണ്ട് എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും അറിയുന്നവനായ ദൈവമേ, നീ എന്നെ അറിയുന്നു, നിന്റെ കണ്ണുകൾ എന്നെ കാണുന്നു, എൻ്റെ ഗമനവും ആഗമനവും നീ ശരിയായ നിലയിൽ അറിയുന്നു. ഈ ദൈവത്തെ നമുക്ക് ശരണമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം നമുക്ക് ഇടയാക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.